إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد بريم الله സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തി അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നതാണ് ആമുഖമായി എടുത്തു പറയാനുള്ള വസീയത്ത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ആ റമളാൻ നമ്മോട് വിട പറഞ്ഞു. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാനോ പഠിപ്പിക്കാനോ റമളാനിൽ നമുക്ക് സാധിച്ചില്ല. ഖുർആനുമായി ബന്ധപ്പെട്ട് ഓരോ മുസൽമാനും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അത്തരം ചില സംഗതികൾ തുടർച്ചയായി ഇനിയുള്ള ഖുത്ബകളിൽ ഓർമ്മപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഖുർആനുമായി ഒരു പ്രാഥമിക ബന്ധമുണ്ട്, വിവരമുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ? മുസഹഫ് എന്ന് പറയുന്ന രണ്ടു ചട്ടക്കുള്ളിലുള്ള അള്ളാഹുവിന്റെ ഖുർആൻ. അതിന്റെ ഒരു പ്രതിയെങ്കിലും ഇല്ലാത്ത ഒരു മുസ്ലിം വീട് കാണുക സാധ്യമല്ല. പക്ഷെ പല ആളുകൾക്കും വിശുദ്ധ ഖുർആൻ ബറക്കത്തിന് ഓരോരുത്തർക്കും ഓതാനും മരിച്ചാൽ മയ്യത്തിന്റെ അടുത്തും കബറും പുറത്തും ഓതാനുമുള്ള ഒരു പുണ്യകിതാബ് മാത്രമായിട്ടാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ മാർഗദർശനത്തിന്, ഹിദായത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. ഇത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിക്കലും എന്റെ ബാധ്യതയാണ് എന്ന രീതിയിൽ വിശുദ്ധ ഖുർആനെ താനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്. ദിവസത്തിൽ ഒരുപാട് തവണ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓരോ റക്അത്തിലും ഫാത്തിഹ നിർബന്ധമാണ്. 17 റക്അത്ത് ഫർള് നിർബന്ധമായി നിസ്കരിക്കേണ്ടതാണ്. അപ്പൊ 17 തവണയെങ്കിലും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പക്ഷെ അതിന്റെ പോലും അർത്ഥവും ആശയവും അറിയാത്ത, എന്തിനധികം അതൊന്ന് തെറ്റുകൂടാതെ ഓതാനറിയാത്തവർ പോലും ധാരാളം ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഖുർആനുമായി ആളുകൾക്ക് അത്രയേ ബന്ധമുള്ളൂ. അത് നമുക്ക് ബർക്കത്തിനോദുക, അത് പഠിക്കലും മനസ്സിലാക്കലും അതൊക്കെ ഉസ്താദുമാർക്കുള്ളതാണ് എന്ന രൂപത്തിലാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഈ മുസ്ഹഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ഇഖ്റാ ബിസ്മി എന്ന് തുടങ്ങുന്ന ആദ്യ വചനങ്ങൾ അത് അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അവിടുന്ന് വഫാത്താകുന്നതുവരെ 63-ാമത്തെ വയസ്സുവരെ 23 കൊല്ലങ്ങളിലായി പല ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥമാണ് പിന്നീട് സഹാബികൾ ക്രോഡീകരിച്ച് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അതിനെ 30 ജുസുകളാക്കി വേർതിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ ഓരോ ജുസിനെയും പിന്നെ അതിന്റെ പകുതിയായി നിസ്വാക്കി, അതുപോലെ റുബഅ് നാലിലൊന്നാക്കി പാരായണം ചെയ്യുന്ന, സ്ഥിരമായി പാരായണം ചെയ്യുന്നവരുടെ സൗകര്യത്തിനു വേണ്ടി മുൻഗാമികൾ പല നിലക്കും വിഭജിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഖുർആനുമായി നിത്യബന്ധമുണ്ടായിരിക്കണം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൂടാ. റമദാനിൽ അങ്ങനെയായിരുന്നു, ഓ ഇന്ന് ഖുർആൻ ഓതിയിട്ടില്ലല്ലോ. റമദാനാകുമ്പോ എല്ലാവരും ഓതും, ഓതാൻ ശീലിക്കാത്തവരും ഓതി സാധാരണ നിലക്ക് ഓതാത്തവരും ഒക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അല്പമെങ്കിലും ഖുർആൻ ഓതണം, ഇത് ഖുർആനിന്റെ മാസമല്ലേ എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞ് ഖുർആൻ മടക്കി വെച്ചു, ഇനി അടുത്ത റമദാനിൽ അത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ആയാൽ പോരെ, എല്ലാ പള്ളികളിലും എത്രയോ മുസാഹിഫുകളുണ്ട്, പക്ഷെ പള്ളികളിൽ ആരും വന്നിരുന്ന് ഓതുന്നില്ല. മുസാഹിഫ് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അത് എങ്ങനെയുണ്ട്, നശിച്ചു പോകുന്ന രൂപത്തിലാണ്, മറിച്ചു നോക്കാതെ. അങ്ങനത്തെ ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പള്ളികളിൽ ഇരുന്ന് ഖുർആൻ പഠിക്കുന്നതിന് പ്രത്യേകമായ പ്രേരണ നൽകുന്ന ഹദീസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജനത അള്ളാഹുവിന്റെ പള്ളികളിൽപ്പെട്ട ഒരു പള്ളികളിൽ ഒരുമിച്ചുകൂടി ഖുർആൻ ഓതുകയും അത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ മലക്കുകൾ അവരെ വലയം ചെയ്യും, അള്ളാഹുവിന്റെ പ്രത്യേക സമാധാനം അവിടെ ഇറങ്ങും, അവരെ സംബന്ധിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയും എന്നിങ്ങനെ വ്യക്തമായി തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഉത്തമനായ ശ്രേഷ്ഠനായ വ്യക്തിയാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ? അപ്പൊ ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകമായും നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ചെറിയ സൂറത്തുകളുടെ അർത്ഥം, നിസ്കാരത്തിൽ അത് ഓതുമ്പോ ഞാൻ എന്താണ് ഓതുന്നത്, അതിന്റെ മൊത്തത്തിലുള്ള ഒരാശയമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓതാൻ അറിയാത്ത ആളുകൾ ഓത്തറിയുന്ന ആളുകളുടെ അടുക്കൽ ഇരുന്ന് സ്വന്തം ഓതി പഠിക്കുക തന്നെ വേണം, അല്ലാതെ കൂലിക്ക് ഉസ്താദിനെ വിളിച്ചിട്ട് ഓതിയിട്ട് അതിന്റെ കൂലി ഇയാൾക്ക് എന്ന് പറയുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. പല ആളുകളും അങ്ങനെയാണ്, പണ്ടൊക്കെ കുടിയോത്ത് എന്ന് പറയും, ഓരോ വീട്ടിലും കയറിയിട്ട് ഉസ്താദ് ഇവിടെ കുറച്ചോതും, അപ്പുറത്തെ വീട്ടിൽ പോകും അവിടെ കുറച്ചോതും, എന്നിട്ട് അദ്ദേഹത്തിന് കന്നിയിലും മകരത്തിലും കൊയ്ത്ത് കാലത്ത് നെല്ല് കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. വീട്ടുകാർ ഓതൂല, ജനങ്ങൾ ഓതാ ശീലമേ ഇല്ല. ഉസ്താദ് ഓതിയിട്ട് ഇവിടെ ഓതിന്റെ കൂലി ഈ വീട്ടുകാരന്, അവിടെ ഓതിന്റെ കൂലി ആ വീട്ടുകാരന്, അതൊക്കെ ഒന്ന് എടുത്തുപോയി. പക്ഷേ വീട്ടിൽ ഓതുന്ന സമ്പ്രദായം ഇന്നും പല വീടുകളിലുമില്ല. പല വീടുകളിലും ഇന്ന് ടി വി ഓൺ ആക്കിയിട്ട് അതിലെ മ്യൂസിക്കും പാട്ടും, അതുമല്ലെങ്കിൽ ഓരോരുത്തരും അവനവന്റെ ഫോണിൽ മ്യൂസിക്കും പാട്ടും. ഖുർആനുമായുള്ള നിത്യബന്ധം ആളുകൾക്ക് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ അർത്ഥം പഠിക്കൽ ഹറാമാണെന്നും ഖുർആൻ പരിഭാഷപ്പെടുത്തൽ തന്നെ ഹറാമാണെന്നും ഫത്വ ഇറക്കുകയും സാധാരണക്കാർക്ക് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കൽ പോലും നിർബന്ധമില്ലെന്നും വളരെ ആവേശകരമായി സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചു, പുസ്തകങ്ങൾ ഇറക്കി. എന്ന് മാത്രമല്ല ഖുർആൻ പരിഭാഷ അറബിക്കടൽ കൊണ്ടുപോയി താഴ്ത്തണമെന്നാണ്. മായിൻകുട്ടി ഇളയ എന്ന് പറയുന്ന ആള് പണ്ട് തലശ്ശേരി ഭാഗത്തുള്ള ആളാ, അദ്ദേഹം ഖുർആൻ പരിഭാഷ ഇറക്കിയപ്പോ ഇവിടുത്തെ പുരോഹിതന്മാർ ഫത്വ കൊടുത്തത്. അതിന്റെ ബാക്കി ഇന്നും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. വമ്പിച്ച മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായി. ആ പറഞ്ഞ ആളുകളൊക്കെ ഖുർആൻ പരിഭാഷകൾ എമ്പാടും ഇറക്കി, പക്ഷെ പരിഭാഷ ഇറക്കിയതാ ഇപ്പൊ ദോഷം. അതെന്താ, നിലവിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ന്യായീകരിച്ചു എന്ന പരിഭാഷകളാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതൊക്കെ. എല്ലാത്തിനും തെളിവ് ഇപ്പൊ ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും സലഫ് സാലിഫുകൾ സ്വീകരിച്ച മാതൃകയെ അവഗണിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തന്നിഷ്ടപ്രകാരം ഖുർആനെ വ്യാഖ്യാനിക്കണം. ഇപ്പൊ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ തലക്കും പറത്തിരുന്നിട്ട് ഉസ്താദ് ചൊല്ലിക്കൊടുക്കും ചോദ്യത്തിന് ഉത്തരം. മലക്കുകളുടെ ചോദ്യത്തിന് മേലൊന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടാണ് തൽഖീൻ. ഇത് ദുർബലമായ തെളിവിന് കൊള്ളാത്ത ചില ഹദീസ് റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ ചില മദ്ഹബുകളിലൊക്കെ വന്നതാണ്. അത് തെറ്റാണെന്നറിയാം, പക്ഷെ ഇന്നിപ്പോ അതിന് ഹദീസിന്റെ തന്നെ ആവശ്യമില്ല, ഖുർആനിൽ തന്നെ തെളിവുണ്ട്. നീ ഉണർത്തുക, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ ഇതൊരു ഉണർത്തലാണ്, ഒരു ഉണർത്തിക്കൊടുക്കലാണ്, മയ്യത്തിനൊന്ന് ഉണർത്തിക്കൊടുക്കലാണ് ഉത്തരത്തെക്കുറിച്ച് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ തന്നെ തൽഖീൻ തെളിവാക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് എല്ലാ കാര്യത്തിനും വിശുദ്ധ ഖുർആനിൽ തന്നെ തെളിവുണ്ടെന്ന് പറയാണ്. പണ്ട് ഖുർആൻ ക്ലാസ് എടുത്തപ്പോ, ഓ ഇപ്പൊ ഖുർആൻ ക്ലാസ്സിലാക്കുന്നു, ഇനി കലത്തിലും പിന്നെ കുടത്തിലും ഒക്കെ ആക്കും എന്ന് പറഞ്ഞ് പരിഹരിച്ചവർ ഇന്ന് ഖുർആൻ ക്ലാസുകൾ, ആ സഖാഫിയുടെ ഖുർആൻ ക്ലാസ്, ഈ ഫൈസിയുടെ ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ ക്ലാസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഖുർആൻ ക്ലാസിന്റെ ഉദ്ദേശം എന്താ? നിലവിലുള്ള അന്ധവിശ്വാസ അനാചാരങ്ങളെ ഖുർആൻ കൊണ്ട് ന്യായീകരിച്ചു കൊടുക്കുക. ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് സലഫ് സാലിഫുകൾക്ക് അതിന്റേതായ ഒരു മാതൃകയുണ്ട്, ഒരു മൻഹജുണ്ട്. അതെന്താ? ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. അതുമല്ലെങ്കിൽ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, കാരണം അവിടത്തേക്കാണല്ലോ ഖുർആൻ ഇറക്കി കൊടുത്തത്, ഈ ഖുർആനെ നിനക്ക് നാം ഇറക്കി തന്നത് നീ അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ നബിയെ നിങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹിന്റെ ബയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ആ സുന്നത്തിൽ ഖുർആൻ തന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അതനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുക. അതുമല്ലെങ്കിൽ സഹാബികൾ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച സഹാബികൾ, അവർക്കറിയാമല്ലോ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ആശയം എന്താണ്, ഏതൊരു ജാഹിലിയത്തിനെയാണ് ഈ ആയത്ത് തുടച്ചു നീക്കുന്നത്, ഏതൊരു ഇസ്ലാമിക കാര്യത്തെയാണ് ഈ ആയത്ത് സ്ഥാപിക്കുന്നതെന്ന് അതിന്റെ പ്രഥമ അഭിസംബോധന നിലക്ക് സഹാബത്തിനറിയാം. അവിടെ സഹാബികളുടെ വ്യാഖ്യാനം, അല്ലെങ്കിൽ സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ചിട്ടുള്ള താബിഈങ്ങളുടെ വ്യാഖ്യാനം, ഇതൊക്കെയാണ് തഫ്സീറിൽ അവലംബിക്കേണ്ടതെന്നും ആ അടിസ്ഥാനത്തിലാണ് ഖുർആൻ തഫ്സീർ ചെയ്യേണ്ടതെന്നും ഇവരാരും പറഞ്ഞിട്ടില്ലാത്തൊരു പുതിയ വ്യാഖ്യാനം അതൊരിക്കലും തന്നെ പാടില്ലാത്തതാണെന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭിപ്രായ പ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് കടുത്ത അപരാധമാണെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന് സ്വന്തം വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഖുർആൻ ക്ലാസ്സുകളിൽ ഏത് വിഭാഗങ്ങൾ നടത്തുന്നവരായാലും പലയിടത്തും നമുക്ക് കാണുന്നത് ഖുർആൻ പറയുന്ന തരത്തിലുള്ള ഈ മൻഹജ് പരിഗണിക്കാതെ, കാരണം പലർക്കും അറബി തഫ്സീറിനെ നോക്കാൻ അറിഞ്ഞൂടാ. ഖുർആൻ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്ക് ഖുർആന്റെ തഫ്സീർ അറബി തഫ്സീറുകളിൽ നിന്ന് നോക്കി സഹാബത്തിന്റെ അഹ്വാലെന്നും ഒക്കെ നോക്കിയെടുക്കാൻ പോലും കഴിവില്ലാത്ത, അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിലും അതിന്റെ ഒന്നും ആവശ്യമല്ല എന്ന് വിചാരിച്ച് ആയത്തങ്ങോട്ട് ഓതുക, ആ ഡിക്ഷണറിയിലുള്ള അർത്ഥം വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കുക. ഖുർആൻ ക്ലാസ് എടുക്കുന്നവ മാത്രമല്ല, ഖുർആൻ ക്ലാസ്സിന് പോകുന്നവരും ആയത്തോതി വ്യാഖ്യാനിക്കുകയാണ്. എല്ലാവരും മുഫസ്സിരീങ്ങളാപ്പോ ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഖുർആൻ ക്ലാസ്സിന് പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഗുരുതരമായ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആൻ വ്യാഖ്യാനത്തിൽ അവരവരുടേതായ രീതി കൊണ്ടുവരികയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിക്ഷണറി നോക്കി അർത്ഥം പറയുന്ന രൂപത്തിൽ ഖുർആനിന് അർത്ഥം പറയുകയും ദുർവ്യാഖ്യാനങ്ങൾ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മുസ്ലിമീങ്ങൾ എന്ന ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അറേബ്യകൾക്ക് വേണ്ടി മാത്രമോ ഉള്ളതല്ല, ലോകത്തിന് മുഴുവനായി ഹിദായത്തിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം വരക്കിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു വേദഗ്രന്ഥം, ഞങ്ങൾക്കുള്ളതാണ് എന്ന രൂപത്തിൽ നമ്മൾ പൊത്തിപ്പിടിച്ചു വെക്കേണ്ടതല്ല. ഇതിന്റെ ആശയം മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. സൂറത്തുൽ ഫുർഖാൻ ആദ്യത്തിൽ കാണാം, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. കണ്ടോ, തന്റെ അടിമക്ക് ഈ സത്യാസത്യ വിവേച ഗ്രന്ഥം വരക്കി അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. എന്തിനു വേണ്ടി? അദ്ദേഹം ലോകർക്ക് മുഴുവനും മുന്നറിയിപ്പുകാരനാകുന്നതിന് വേണ്ടി. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബഷീറം വനദീറ, ജനങ്ങൾക്ക് മുഴുവനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടല്ലാതെ താങ്കളെ നാം റസൂലാക്കിയിട്ടില്ല. വലാക്കിൻ അക്ബറന്നാസിലായ അലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. അപ്പോ മനുഷ്യർക്ക് മുഴുവനും മാർഗദർശനം നൽകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിയോഗിച്ചതെന്നും അതാണ് ഖുർആനിന്റെ ഉദ്ദേശമെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓതിവെച്ച ആയത്തും അതാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ ഗ്രന്ഥം ഇതിനെ നാം നിനക്കിറക്കി തന്നത് ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ, ജനങ്ങളെ നീ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ജനങ്ങൾക്ക് മൊത്തം ഹിദായത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ ഖുർആൻ അവതരിച്ചതിനെ സംബന്ധിച്ച് അന്ന് തന്നെ മുശ്രിക്കുകൾക്ക് ആക്ഷേപമുണ്ടായിരുന്നു, എന്തിനാണ് ഖുർആൻ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വിവിധ സന്ദർഭങ്ങളിലായി ഇറങ്ങുന്നത്, ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഈ ഖുർആൻ ഇറക്കപ്പെടുന്നില്ല. വഖാലല്ലദീന കഫറു ലൗലാ അൻസില അലൈഹിൽ ഖുർആനു ജുംലത വാഹിദ, സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു പറഞ്ഞു, സത്യനിഷേധികൾ പറഞ്ഞു എന്തുകൊണ്ട് മുഹമ്മദിന് ഖുർആൻ ഒറ്റത്തവണയായി അവതരിപ്പിക്കപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ മറുപടി കദാലിക്, അപ്രകാരം തന്നെയാണ് ഇറക്കുന്നത്. ലിനുസബ്ബിത ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി. ഒന്ന് മുന്നോട്ട് കയറിയവർക്ക് അവിടെ കയറുന്ന സ്ഥലമല്ല, ഒന്ന് കയറിയിരിക്കും. കയറിയിരിക്കുമ്പോ തന്നെ മുമ്പിൽ സഫ്ഫിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇരിക്കാമല്ലോ, അത്ര വിശാലായിട്ടിരിക്കണ്ടല്ലോ. ലിനുസബ്ബിത ബിഹി ഫുആദക, അങ്ങനെ പടിപടിയായി ഘട്ടം ഘട്ടമായി ഇറക്കുന്നത് അത് മുഖേന നിന്റെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്. വറത്തല്ലാഹു തർത്തീല, സാവകാശ ക്രമത്തിൽ നിനക്ക് നാം അത് ഓതി തന്നിരിക്കുകയാണ്. കണ്ടോ? അപ്പൊ ഖുർആൻ എന്തുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇറക്കിയതെന്ന് അള്ളാഹു തന്നെ പറയാണ്. ശത്രുക്കൾക്കിടയിൽ ഒരുപാട് ഭീഷണികൾക്ക് നടുവിൽ നിൽക്കുന്ന റസൂലുള്ളാഹിക്ക് ഇടയ്ക്കിടെ ആശ്വാസം പകർന്നുകൊണ്ടും അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്താനും അദ്ദേഹത്തെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനും അത് മുഖേന സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസാചാരങ്ങൾ, തലമുറകളായി അരക്കിട്ടുറപ്പിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങൾ, അതിനെയൊക്കെ ഒറ്റയടിക്ക് പിഴുതെറിയുക എന്നത് ഒരിക്കലും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഖുർആൻ ഘട്ടം ഘട്ടമായി ഇറക്കിയത് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാം. വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഹു അലന്നാസി അലാ മുക്സിൻ. ഈ ഖുർആനെ നാം പല ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു, നീ ജനങ്ങൾക്ക് സാവകാശക്രമത്തിൽ അത് ഓതിക്കൊടുക്കുന്നതിനു വേണ്ടി. വനസ്സല്ലാഹു തൻസീല, അങ്ങനെ ക്രമേണയായി നാം അതിനവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ പല സന്ദർഭങ്ങളിലായി ഇറങ്ങിയ ഖുർആനിനെ പിന്നീടാണ് ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഖുർആൻ ഇതുപോലെ രണ്ടു ചട്ടക്കുള്ളിലാക്കിയിട്ടില്ല. അന്നത്തെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെയാണ്, അന്നത്തെ പോലെ കടലാസും പ്രിന്റിംഗും ഒന്നുള്ള കാലല്ല. സ്വാഭാവികമായും കല്ലില്, അതുപോലെ തന്നെ തോല്, മൃഗങ്ങളുടെ തോലില്, അതുപോലെ ഈത്തപ്പന മട്ടലില്, ഈത്തപ്പന ഓലയില്, ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഖുർആൻ അവതരിക്കുന്ന സമയത്ത് സഹാബത്തി എഴുതി വെച്ചിരുന്നത്. കുത്താബുൽ വഹ്യ്, വഹ്യ് എഴുതി വെക്കുന്ന പ്രത്യേക സഹാബിമാർ തന്നെ ഉണ്ടായിരുന്നു. അവരോട് ഖുർആൻ അല്ലാതെ മറ്റൊന്നും നിങ്ങൾ എഴുതരുത്, കാരണം റസൂലുള്ളാഹിന്റെ വചനവും ഖുർആനും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാകും, കൂടിക്കലരാതിരിക്കാൻ വേണ്ടി കുത്താബുൽ വഹീനോട് ഖുർആൻ മാത്രമേ നിങ്ങൾ എഴുതാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ആ എഴുതപ്പെട്ട ലിഖിതങ്ങൾ അങ്ങനെ തന്നെ ചിന്നിച്ചതറിയ രൂപത്തിൽ, ഒരുമിച്ച് കൂട്ടാത്ത രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. പിന്നീടാണ് അതിന്റെ ജംഉൽ ഖുർആൻ, ഖുർആന്റെ ക്രോഡീകരണം ഉണ്ടായിട്ടുള്ളത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് തന്നെ കുത്താബുൽ വഹീനെ വിളിച്ച് സഹാബത്തിന്റെ മുൻപാകെ വെച്ച് തല മുതൽ തല വരെ സഹാബികളെ മുമ്പിൽ വെച്ച് ഒത്തുനോക്കി അത് രണ്ട് ചട്ടക്കുള്ളിലാക്കി. അതാണ് മുസ്തഹബ് എന്ന് പറയുന്നത്. അത് ഖലീഫ സൂക്ഷിച്ചു. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ മരണശേഷം ഉമർ റളിയല്ലാഹുവിന്റെ മകളും റസൂലുള്ളാഹിയുടെ പത്നിയുമായ ഹഫ്സ ബിബി സൂക്ഷിച്ചു. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോ റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന് കീഴിൽ വരികയും ഒരുപാട് അമുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ധാരാളം അമുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. സ്വാഭാവികമായും അവരുടെയൊക്കെ പാരായണത്തിൽ, ഖുർആൻ പാരായണത്തിൽ വമ്പിച്ച വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ആ വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖലീഫയെ സമീപിച്ചു. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇത് ഭിന്നിപ്പിന് കാരണമാകും. ഓരോരുത്തരും അവരവർ ഖിറാഅത്താണ് ശരിയായ ഖിറാഅത്ത് എന്ന് വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ഈ ഭിന്നിപ്പ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അഫ്സ ബീവിയുടെ അടുത്ത് നാം മുസാബ് കൊണ്ടുവരാൻ പറയുകയും നേരത്തെ ഏൽപ്പിച്ച സയ്യിദ് ഇബ്നു സാബിത്തിനെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ കോപ്പികൾ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് കയ്യെഴുത്തിൽ പകർത്തി എഴുതാണ്. അങ്ങനെ പകർത്തി എഴുതിയ കയ്യെഴുത്തു പ്രതികൾ പ്രധാന പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഇനി എല്ലാവരും ഈ മുസഹഫിനെ അവലംബിച്ചിട്ട് എല്ലാവരും ഖിറാഅത്ത് ശരിയാക്കണം. അതല്ലാത്ത എന്തെല്ലാം ലിഖിതങ്ങളായി, ഖുർആന്റെ രേഖകളായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതെല്ലാം തീയിട്ട് നശിപ്പിച്ചു. അതിനാ ഉപയോഗശൂന്യമായ ഖുർആൻ ഇന്ന് നമ്മൾ കത്തിച്ചു കളയാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾക്ക് ഖുർആൻ മുസഹഫ് ഓതാൻ പറ്റാതായ കെട്ടിയിട്ട് കെൻസിക്കിടയ്യ, കെൻസിന് ബർക്കത്തുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്, എന്തൊരു അബദ്ധമാണത്. ആ വെള്ളെടുത്തിട്ട് പിന്നെ മനോഹരിക്കാൻ കൊണ്ടുപോകും, അത് ഖുർആന്റെ കഷ്ണങ്ങൾ ഉണ്ടാവും, എന്തൊരവസ്ഥയാണ്. അപ്പൊ അത് പാടില്ല. കണറിൽ ഇറങ്ങുന്ന ആള് അതിൽ ചവിട്ടും ഇല്ലേ? അപ്പൊ അത് ശരിയായ രീതിയിൽ അത് കത്തിച്ചു കളയാൻ വേണ്ട. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ നടപടിക്രമത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മുസ്തഹബുകൾക്ക് ഉസ്മാനി മുസ്തഹബ് എന്ന പേര് വന്നിട്ടുള്ളത്. ഖുർആന്റെ ക്രോഡീകരണം യഥാർത്ഥത്തിൽ രണ്ടു രൂപത്തിലുണ്ട്. പലപ്പോഴായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. റസൂലുള്ളാഹി ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ധൃതിപ്പെട്ട് അത് മനപ്പാഠമാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അള്ളാഹു ആയത്തിറക്കി, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജലബി, പെട്ടെന്ന് ഹൃദിസ്ഥമാക്കുന്നതിന് വേണ്ടി ഖുർആൻ കൊണ്ട് നീ ധൃതിയിൽ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അതിനെ ഒരുമിച്ച് കൂട്ടലും അതിനെ കോതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മനസ്സിൽ അത് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. ഫൈദാ ഖറഇനാഹു ഫത്തബി ഖുർആന, നാം അത് ഓതിത്തന്നാൽ നമ്മുടെ ഓത്തിനെ താങ്കൾ പിന്തുടരുക. എല്ലാ റമദാനിലും ജിബ്രീൽ വരും റസൂലുള്ളാഹിന്റെ അടുത്ത്, അതുവരെ അവതരിക്കപ്പെട്ട ഖുർആൻ പാഠം നോക്കും, ഒത്തുനോക്കും. അവസാനത്തെ വർഷം രണ്ടു തവണ ജിബ്രീൽ വരികയും റമദാനിൽ ഖുർആൻ അതുവരെ അവതരിക്കാത്ത ഖുർആൻ ഒത്തുനോക്കുകയും ചെയ്തതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇവിടെ ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുസഹഫിലാക്കാതിരുന്നത്? ഇന്ന് ബിദഅത്തുണ്ടാക്കുന്ന ആളുകൾ പലപ്പോഴും തെളിവ് പറയുന്നതാണ്, ദീനിൽ പുതിയതുണ്ടാക്കാം എന്നതിന്റെ തെളിവാണ് റസൂലുള്ള ഖുർആൻ ക്രോഡീകരിച്ചില്ല എന്നിട്ട് ആ പുണ്യകർമ്മം ചെയ്തത് സിദ്ദീഖുൽ അക്ബറാണ്. യഥാർത്ഥത്തിൽ എന്താണ് സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പുതിയതെന്തെങ്കിലും ചെയ്തോ? എന്ന ആയത്തിനു ശേഷം ഇന്ന ആയത്ത് എന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ റസൂലുള്ള സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തുകളുടെ ക്രമീകരണം മാത്രമാണ് സഹാബികളുടെ ഇജ്തിഹാദ്, സഹാബികളുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളത്. ഖുർആൻ ഒരു അന്നും കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ സംരക്ഷണത്തിനുള്ള ഭൗതിക പ്രധാനമായ ഒരു തീരുമാനം മാത്രമാണ് സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുള്ളൂ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അതിൽ പുതിയതൊന്നുമില്ല, പുതിയ ഒരു കാര്യം അതിലുണ്ടായിട്ടില്ല. പുതിയതുണ്ടാക്കാൻ തെളിവും അല്ല അത്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അബൂബക്കർ സിദ്ദീഖിനോട് ചെന്ന് പറഞ്ഞു ഖുർആൻ ക്രോഡീകരിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യാം എന്നാണ് സിദ്ദീഖുൽ അക്ബർ ആദ്യം ചോദിച്ചത്. അപ്പോ ഉമർ റളിയല്ലാഹു വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തു, അത് നമ്മൾ ഖൈറാണ്, നമ്മളതിന് പുതിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് അബൂബക്കർ സിദ്ദീഖിന് അത് ബോധ്യം വരികയും അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇമാം ഖത്താബി പറയാണ്, ഇന്നമാലം യജ്മഅ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആന ഫിൽ മുസ്ഹഫി ലിമാ കാന യതറഖബുഹു മിൻ വുറൂദി നാസിഖിൻ ബിബഅലി അഹ്കാമിഹി വതിലാവതിഹി. റസൂലുള്ള മരിക്കുന്നതുവരെയും ഖുർആനിലെ അവതരണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആയത്തിറങ്ങും. ചിലപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും വിധികളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തിലെ പാരായണത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പുതിയ ആയത്ത് അവതരിക്കാനുള്ള സാധ്യത റസൂലുള്ള പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെയും അത് ക്രോഡീകരിക്കാതെ വെച്ചത്. ഫലമ്മക്കലാ നുസൂലുഹു ബിവഫാത്തിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടി ആ കാര്യം ഖുർആൻ അവതരിക്കൽ നിലച്ചു. അൽഹമല്ലാഹുൽ ഖുലഫാ അർറാശിദീന ദാലിക, അപ്പോൾ അല്ലാഹു ഖുലഫാഉർ റാശിദുകൾക്ക് ഇൽഹാം നൽകി. ഇൽഹാം എന്ന രഹസ്യ സന്ദേശം മനസ്സിൽ തോന്നിപ്പിച്ചു. എന്ത്? വഫാഅൻ ബിവഅദിഹി സാദിഖ ബിളമാനിഹി ഫലി അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഖുർആനിനെ അല്ലാഹു സംരക്ഷിച്ച് നിലനിർത്തും എന്ന് അല്ലാഹു തന്നെ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ഖുലഫാഉകളിലൂടെ അല്ലാഹു നടപ്പിലാക്കി. ഏതാണായത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനെ നാമാകുന്നു അവതരിപ്പിച്ചത്, ഇതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതുമാകുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനം ഖലീഫമാരിലൂടെ നിറവേറ്റുകയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. അപ്പൊ സെയ്ദ് ബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് സഹാബത്തിന്റെ ഇജ്മാഅണ്. അപ്പൊ ഖുർആൻ ക്രോഡീകരണം ഒരു പുതിയ കാര്യമല്ല എന്നതിന്റെ തെളിവാണ് സഹാബികൾ മുഴുവനും അംഗീകരിച്ച് ആർക്കും എതിർപ്പില്ലാതെയാണ് സഹാബത്തിന്റെ ഇജ്മാഅോട് കൂടിയാണ് ഖുർആൻ ക്രോഡീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പൊ സൂറത്തുൽ ബക്കറയിൽ അലിഫ് ലാം മീം എന്ന് കഴിഞ്ഞാൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന ആയത്ത് തന്നെയാണോ എന്ന് നമുക്ക് സംശയമല്ല. കാരണം എന്താ? സഹാബത്ത് മുഴുവനും നീതിമാന്മാരും സത്യസന്ധരുമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത്. അതുകൊണ്ട് സഹാബികൾ മുമ്പാകെ വെച്ച് അവരെല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് ഖുർആന്റെ ക്രോഡീകരണം സെയ്ദ് ബിൻ സാബിത്ത് നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആൻ സൂറത്തുകളിൽ മക്കിയ മദനിയ എന്നിങ്ങനെ രണ്ട് വിഭജനം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് 13 വർഷം ഉണ്ടായിരുന്നു മക്കത്ത്. 40-ാമത്തെ വയസ്സിൽ വഹ്യ് കിട്ടി 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ പോകുന്നത്. ആ 13 വർഷത്തിനടക്ക് ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്ക് മക്കിയ സൂറത്തുകളെന്നും ഹിജ്റക്കു ശേഷം മദീനയിൽ പോയ ശേഷം പിന്നെ 10 വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്, അന്നിറങ്ങിയതിന് മദനിയ എന്നും പറയും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉലമാക്കൾ പലതും വിശദീകരിച്ചിട്ടുണ്ട്, വല്ലാതെ വിശദീകരിക്കാൻ സമയമില്ല. ചില സൂചനകൾ മാത്രം പറയാം. മക്കിയായ സൂറത്തുകളിൽ പലപ്പോഴും യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ എന്നിങ്ങനെയുള്ള അഭിസംബോധനയാണെങ്കിൽ മദനി സൂറത്തുകളിൽ പലപ്പോഴും യാ അയ്യുഹല്ലദീനാമനു, സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മക്കി സൂറത്തുകളിൽ അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് പോലെയുള്ള അഖീദാപരമായ കാര്യങ്ങൾക്കാണ് മുൻഗണനയെങ്കിൽ മദനി സൂറത്തുകളിൽ നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, കച്ചവടം, കൃഷി, നിക്കാഹ്, തലാഖ് തുടങ്ങിയ മുആമലാത്തുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മദനി സൂറത്തുകളിലാണ്. ഇതെല്ലാം മുസഹഫിൽ എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ മുസഹഫുകളിലൊക്കെ കേരള പ്രിന്റുകളിലൊക്കെ സൂറത്തിന്റെ മേലെ തന്നെ സൂറത്തിന്റെ പേര്, അത് മക്കിയാണോ മദനിയാണോ, എത്ര ആയത്തുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ സൗദിയിൽ നിന്നിറക്കുന്ന മുജമ്മഉൽ മലിക് ഫഹദ്, ഫഹദ് രാജാവ് തുടങ്ങി വെച്ചിട്ടുള്ള ഖുർആൻ പ്രിന്റിംഗ് പ്രസ്, ആ കോംപ്ലക്സ് നിറക്കുന്ന, അതിൽ ഈ രീതിയല്ല സ്വീകരിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ പേരിനൊപ്പം അവിടെ ചേർക്കൂല, അവസാനം സൂറത്തുകളെ പേര് ചേർക്കുന്നിടത്ത് മക്കി എന്നോ മദനി എന്നോ ചേർത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത് ഖുർആൻ പഠിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണുള്ളത്? ചില ആളുകൾ പറയും 6,664. അതിലും എന്തോ ഒരു അത്ഭുതമുണ്ട് എന്നതുപോലെ. എന്നാൽ ഒരിക്കലും അത് ശരിയല്ല. 6,200 ആയത്തുകളുള്ളത്. ഇതൊരു പ്രശ്നമല്ല, നമുക്ക് എണ്ണി നോക്കാം. സൂറത്തുകളിൽ ഒരു സൂറത്തിൽ എത്ര ഉണ്ട് അത് എഴുതുക. ഇപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ അടിച്ചു പോയാൽ മതി. അപ്പൊ കാണാൻ സാധിക്കും 6,236 ആയത്താണ് മുജമ്മഉൽ മലിക് ഫഹദ് പുറത്തിറക്കിയിട്ടുള്ള ഖുർആനിലുള്ളത്. അപ്പൊ 6,666 നമ്മൾ അങ്ങനെ പറയരുത്, അത് അങ്ങനെ ഇല്ല, ഉള്ളതല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. മാത്രമല്ല വത്തുബിഅത്ത് ഫി അദ്ദി ആയാത്തിഹി തരീഖത്തുൽ കൂഫിയ്യൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ അബീ ബിസ്സുലമി അൻ അലി ബിൻ അബീ താലിബിൻ റളിയല്ലാഹു അൻഹു. ആയത്ത് എണ്ണുന്നതിൽ കൂഫക്കാരുടെ മാർഗമാണ് ഈ മുസാഫിൽ പിന്തുടർന്നിട്ടുള്ളത്. അത് അലി ബിൻ അബീ താലിബ് വരെ സനദിലൂടെ എത്തുന്നതാണ്. അതനുസരിച്ച് അവിടെയുള്ള അവർ എണ്ണിയതനുസരിച്ചാണ് 6,236 എന്ന് പറഞ്ഞത്. നമുക്കും എണ്ണി നോക്കിയാൽ കഴിയുന്നതാണ്. ഇനി നമ്മുടെ ചില ആളുകൾ ഖുർആൻ ഓതുമ്പോൾ സ്വീകരിക്കേണ്ട പല അദബുകളും സ്വീകരിക്കാറില്ല. ഒന്ന്, ഖുർആൻ ഓതുമ്പോൾ അഊദു വേണം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. എവിടെ എപ്പോൾ ഖുർആൻ ഓതുകയാണെങ്കിലും അഊദു കൊണ്ട് തുടങ്ങണം. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിൽ അഭയം തേടേണ്ടതുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ഷൈത്വാനിർ റജീം, അങ്ങനെയും ഓതാം. അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതാം. ഇടയ്ക്ക് വെച്ച് ഓതുകയാണെങ്കിൽ സൂറത്തുകളുടെ തുടക്കത്തിലാണെങ്കിൽ അവിടെ ബിസ്മിയും ഓതേണ്ടതുണ്ട്. മാത്രമല്ല ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ചില ആളുകളൊക്കെ ഖുർആൻ തിരികെ മുത്തിയിട്ട് അവിടെ വെക്കുള്ളൂ, എവിടുന്ന് കിട്ടിയതാ ഈ ചുംബനം? അള്ളാഹു പറഞ്ഞിട്ടില്ല, റസൂലോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. റസൂലിന്റെ കാലത്ത് മുസാഫ് ഇല്ല എന്ന് വെക്കുക, സഹാബത്തിന്റെ കാലത്ത് മുസാഫ് ഉണ്ടല്ലോ. അവരിങ്ങനെ മുസാഫ് മുത്താൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആദരവ് ഉണ്ടോ? ചില ആളുകൾ കണ്ണിലിവിടെയൊക്കെ വെക്കും, ഏയ് തലയിലും വെക്കും, എന്നിട്ടാ വെക്കുക. അതിനൊന്നും യാതൊരു തെളിവുമില്ല. അതേസമയം അവന്റെ ജീവിതത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എത്രയോ ആശയങ്ങളെ ചവിട്ടി മെതിക്കുന്നുണ്ടാവും. ഖുർആന്റെ കിതാബിനോട് മാത്രം ഒരു ബഹുമാനം, ഖുർആൻ ആശയങ്ങളോടൊരു ബഹുമാനം ഇല്ലാത്തത് അതൊരിക്കലും ശരിയല്ല. പിന്നെ ചില ആളുകള് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അലീം എന്ന് പറയും, സദഖല്ലാഹുൽ അലിയുൽ അലീം എന്നൊക്കെ പറയും. അത് യഥാർത്ഥത്തിൽ സുന്നത്താണെന്നാണ് പല ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഫത്വ ബോർഡിനോട്, ദാറുൽ ഇഫ്ത സൗദിയിലെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ചു, മാ ഹുക്മു ഖൗലി സദഖല്ലാഹുൽ അലീം ബഅദൽ ഫറാഗ് മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്ന് വിരമിച്ചാൽ സദഖല്ലാഹുൽ അലീം പറയുന്നതിന്റെ വിധി എന്താണ്? ജവാബ് എന്താ അറിയോ? ഖൗലു സദഖല്ലാഹുൽ അലീം സദഖല്ലാഹുൽ അലീം ബഅദൽ ഇൻതിഹായി മിൻ ഖിറാഅത്തിൽ ഖുർആൻ ബിദ്അത്തുൻ. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു എന്ന അതിന്റെ അർത്ഥം, അത് ശരി തന്നെയാണ്, അള്ളാഹു പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയൽ ബിദ്അത്ത് ആകുന്നു. കാരണം എന്താ? ലിഅന്നഹു ലം യഫ്അൽഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ഖുലഫാഉർ റാശിദൂന വലാ തായിറു സ്സഹാബ വലാ അയ്മത്തു സലഫ് റഹിമഹുമുല്ലാ മഅ കസ്റത്തി ഖിറാഅത്തിഹിം അൽ ഖുർആന വമഅരിഫത്തിഹി ബിശഅനിഹി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, ഖുലഫാഉർ റാശിദുകൾ ചെയ്തിട്ടില്ല, മറ്റു സഹാബികളും ചെയ്തിട്ടില്ല, സലഫുകളിൽപ്പെട്ട ഇമാമുകൾ ആരും ചെയ്തിട്ടില്ല. അവരൊക്കെ ഖുർആൻ ധാരാളമായി ഓതുകയും ഖുർആന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്തവരാണ്. فكان قول ذلك والتزامه قبل قراءه بدعه محدثه. അതുകൊണ്ട് അങ്ങനെ പറയലും ഖുർആൻ കഴിഞ്ഞ ഉടനെ അത് ചൊല്ലൽ പതിവാക്കലും അത് പുതുതായി ഉണ്ടാക്കിയ ബിദ്അത്ത് ആകുന്നു. فقد ثبت عن النبي صلى الله عليه وسلم انه قال من حدث في امرنا هذا ما ليس منه فهو رد. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇതിൽപ്പെടാത്ത വല്ലതും പുതുതായി കൂട്ടിച്ചേർത്താൽ
അത് അസ്വീകാര്യമാണ് സ്വീകാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്താകുന്നു. അപ്പൊ അങ്ങനെ പറയേണ്ടതില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ മുത്തുന്നതിനെ സംബന്ധിച്ച് ദാറുൽഇഫ്തയോട് ചോദിച്ചപ്പോൾ ലാ നഅലമു ലിതഖബീലിർ റജുൽ ഖുർആൻ അസ്ല, ഒരു വ്യക്തി ഖുർആൻ മുത്തുന്നതിന് ഒരു അസലും ഞങ്ങൾ കാണുന്നില്ല. മറ്റൊരു ഫത്വയിൽ കാണാം ലാ നഅലമു ദലീലന്നാ മശ്റൂഇയത്തി തഖബീലിൽ ഖുർആൻ കരീം വഉൻസിൽ തിലാവത്തിഹി വതദബ്ബുരിഹി വതഅലീമിഹി വൽഅമലി ബിഹി. ഖുർആൻ മുത്തുക എന്നത് ശറഈൽ അംഗീകരിക്കപ്പെട്ടതാണെന്ന് പറയാവുന്ന ഒരു തെളിവും ഞങ്ങൾക്കറിയുകയില്ല. ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ഓതുവാനും അതിനെ ചിന്തിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനുമാണ്. കണ്ടോ നിങ്ങൾ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഖുത്ബകളിൽ നമുക്കത് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ ഖുർആൻ നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഖുർആൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മാർഗദർശനം ലഭിക്കുമായിരുന്നില്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അല്ലേ. പൂർവകാല നബിമാരിലൊക്കെ ഗ്രന്ഥങ്ങളിൽ ഏടുകളും ഇറക്കി കൊടുത്തു. അതിലറിയപ്പെട്ടത് തൗറാത്തും ഇഞ്ചീലും ജബൂറുമാണ്. ഖുർആൻ മുമ്പുള്ള ഗ്രന്ഥങ്ങൾ അവസാന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടും അതിനൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ടുമുള്ള അവസാനത്തെ വേദഗ്രന്ഥം, വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ എഡിഷനാണ് വിശുദ്ധ ഖുർആൻ. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കിട്ടിയവർ അത് വായിക്കുകയും പഠിക്കുകയും അറിവുള്ളവരോട് അത് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ഖുർആൻ എടുക്കുക, പരിഭാഷണം എടുക്കുക, എന്നറി അമ്മളങ്ങൾ വ്യാഖ്യാനിക്കുക, അതല്ല. അറിവുള്ളവരോട് ചോദിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാൻ വിട പറഞ്ഞതോടെ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ കുറവ് വരുത്താൻ പാടില്ല. ഫറളായ കർമ്മങ്ങൾ എല്ലാവരും എന്തായാലും നിർവഹിക്കണമല്ലോ. സുന്നത്തായ കർമ്മങ്ങൾ അത് റമളാനിലുള്ള അത്ര ആവേശത്തിൽ നമുക്കൊരു പക്ഷെ നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പതിവായി ചെയ്യേണ്ട സുന്നത്തുകൾ ഒരിക്കലും തന്നെ നമ്മൾ നിർത്തിവെച്ചു പോകരുത്. ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ റമളാനിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ റമളാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും നോമ്പുമൊക്കെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ തൗബയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. അത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൽക്കർമ്മങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇപ്പോ അഞ്ചു നേരത്തെ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ എല്ലാവരും വലിയ ആവേശം കാട്ടി. പെരുന്നാളിന്റെ പിറ്റേന്ന് സുബൈക്ക് ഒരു സെഫ് അര സെഫ് കഴിഞ്ഞു, ഇനി അടുത്ത റമദാനിൽ നോക്കാം. പള്ളി നിറച്ച ആളായിരിക്കും, എന്താ എല്ലാവരും അത്തായത്തിന് എണീക്കും, ഇനിയിപ്പോ സുബൈ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ട് കിടന്നാ മതി എന്ന ആളുകൾ തീരുമാനിക്കാണ്. ഒരാളും അത്തായത്തിന് എണീക്കുന്നില്ലപ്പോ, അതുകൊണ്ട് അത്തായത്തിന് എണീക്കുന്നില്ല, സുബൈ ജമാഅത്തും ഇല്ല. അതുപോലെ ഓരോ ജമാഅത്തിന്റെ കാര്യത്തിലും കീശയിൽ സമയം എഴുതിയിട്ട് അലാറം വെച്ച് വീടിയെ താഴ്ത്തി ഓടി വരികയാണല്ലോ. അപ്പൊ വേണ്ടി വന്നാൽ നമുക്കതിന് സാധിക്കുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ തുടരുക എന്നത് തൗബയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. ഇല്ലാമൻ ആമന വഅമില സാലിഹൻ, അല്ല ഇല്ലാമൻ താബ വആമന വഅമില സാലിഹൻ. തൗബ ചെയ്യുകയും വിശ്വാസം നന്നാക്കുകയും പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അപ്പൊ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ തൗബ യഥാർത്ഥത്തിൽ സത്യമാകുന്നത്. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടോ എന്ന് അറിയുന്നത് നമ്മുടെ കർമ്മങ്ങൾ നോക്കിയിട്ടാണ്. റമദാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ നിർത്തിവെച്ച തെറ്റുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്താൽ അതോടുകൂടി പിന്നെ റമദാൻ വെറും ഒരു അഭിനയമായി അതപ്പതിച്ചു. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം ചോദിച്ചു നോക്കുക, ഞാനിപ്പോ റമദാൻ കഴിഞ്ഞിട്ടിപ്പതാ രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ, എനിക്ക് ചേഞ്ച് വന്നോ, ഞാനിപ്പോഴും പഴയതിലേക്ക് തിരിച്ചു പോയോ എന്ന് ഓരോരുത്തരും സ്വന്തം ചോദിച്ചു നോക്കുക. സൽക്കർമ്മങ്ങൾ ഒരിക്കലും നമുക്കത് മരണം വരെ ഒന്ന് നിർത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോ ഫർള് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, പള്ളിയിൽ വരല്, പള്ളിയിൽ നേരത്തെ എത്തല്, ജുമാക്ക് നേരത്തെ വരല് എന്ന് തുടങ്ങി നമ്മൾ നേടിയെടുത്തിട്ടുള്ള, നമ്മൾ ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ കഴിയുന്നത്ര ഇനിയും നിലനിർത്തണം. പ്രത്യേകിച്ച് രാത്രി നിസ്കാരം, രാത്രി നിസ്കാരം രാവിലെ എണീക്കാൻ കഴിയില്ലെങ്കിലും കിടക്കുമ്പോഴെങ്കിലും ഒരു മൂന്നോ അഞ്ചോ റക്അത്ത് നിസ്കരിക്കണം. ഇത് ഞാൻ പലവട്ടം ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും പല ആളുകളും തറാവി കഴിഞ്ഞ് അടുത്ത കൊല്ലമുള്ളൂ എന്ന നിലക്ക് രാത്രി നിസ്കാരത്തെ ഒഴിവാക്കുകയാണ്. രാത്രി നിസ്കാരം വളരെ പുണ്യമുള്ള നിസ്കാരമാണ്.
നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് അത്താഴത്തിന്റെ സമയം. എന്തെല്ലാം കാര്യങ്ങൾ റബ്ബിനോട് നമുക്ക് ചോദിക്കാനുണ്ട്, എന്തെല്ലാം ഫിത്തനകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാം അപകടങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നിസ്സഹായരും കഴിവുകെട്ടവരും ദുർബലരുമാണ്. റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൽക്കർമ്മങ്ങൾക്ക് റമദാൻ ഒരു സീസണായി കാണാതെ, റമദാൻ കഴിഞ്ഞാലും സൽക്കർമ്മങ്ങൾ തുടരണം. അപ്പോഴേ നമ്മുടെ തൗബ സാർത്ഥകമാവുകയുള്ളൂ. തൗബ സ്വീകരിച്ചാലേ റമദാൻ കൊണ്ട് നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രധാന ചിന്ത. ദുനിയാവിൽ എങ്ങനെ ജീവിക്കും, ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കും, ഇവിടെ എങ്ങനെ നേട്ടമുണ്ടാക്കും, അതാണ് മനുഷ്യന്മാരിൽ അധിക ആളുകളുടെയും ചിന്ത. ആ ചിന്ത ഒരു പരിധിവരെ തരക്കേടില്ല. പക്ഷെ ആഖിറത്തെ മറക്കുന്ന തരത്തിൽ, ആഖിറത്തിന്റെ ജീവിതത്തെ മറപ്പിക്കുന്ന തരത്തിൽ ആ ചിന്ത പാളിപ്പോയാൽ നമ്മൾ നഷ്ടപ്പെട്ടവരായി. ഏത് നിമിഷവും ഞാൻ മരിക്കാം, ഇന്നും ഞാൻ മരിക്കാം, നാളെയും ഞാൻ മരിക്കാം, എന്തൊന്ന് ഞാൻ ചെയ്തു വെച്ചോ, എന്തൊന്ന് ഞാൻ ഇതുവരെയായി വിശ്വസിച്ചാചരിച്ചോ, അതായിരിക്കും നാളെ എനിക്കുള്ള രക്ഷ. ആ ചിന്ത ഒരു ദിവസവും നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അതാണല്ലോ കിടക്കാൻ നേരത്ത് ബിസ്മിക്കല്ലാഹുമാ മൂത്തുവഹയ, ഈ ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിലാകട്ടെ, ഞാൻ വീണ്ടും ജീവിക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിലാകട്ടെ. അപ്പൊ മരിക്കാൻ റെഡിയായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അക്കടത്തത്തിലൊരു വടിയായി പോയാൽ പോയത് തന്നെ. തെന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോ ആകെ തണുത്തണ് ബലം വെച്ചാണ് എന്ന് പറയും. അത്രയുള്ള നമ്മളെ കാര്യം. അപ്പൊ അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. മരണത്തിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ശരിയായ ഈമാനും ശരിയായ അമലും. അല്ലോ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഖതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തർ. വിശ്വാസത്തിന്റെ അനിവാര്യ താല്പര്യമാണ് സൽക്കർമ്മം. സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന അർത്ഥം. മനസ്സിലായില്ലേ? അമലില്ലാത്ത ഈമാൻ ഒരു പ്രയോജനമല്ല. ഈമാനില്ലാത്ത അമലും അങ്ങനെ തന്നെ. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ? ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആൾ എന്തെല്ലാം നല്ല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയുമില്ല. അപ്പൊ നമുക്ക് ഈമാൻ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ സാലിഹായ അമലുകൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. തെറ്റുകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കാൻ നാം പരിശ്രമിക്കണം. റമദാൻ നമുക്ക് നൽകിയ തർബിയത്ത് അത് നമ്മുടെ ഇനിയുള്ള 11 ജീവിതത്തിലും കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കുകയും ദീനീ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിശാചിന്റെ കെണിയിൽ പെടാതെ മുന്നോട്ടു പോകാൻ പിശാചിന്റെ രക്ഷ തേടി റസൂലുള്ളാഹി എപ്പോഴും പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹംസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, എന്റെ റബ്ബേ പിശാചുക്കളുടെ ദുർബോധനത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും എന്ന് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പൈശാചിക ദുർബോധനങ്ങളിൽ പെടാതെ സിറാത്തുൽ മുസ്തഖീമിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാൻ നാം പരിശ്രമിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാളിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.